2024 December 8 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്തി കൗമുദിയുടെ 1 പേജിൽ നിന്ന് വായിക്കുന്നു രാഹുൽ. മേഘയാനം. കവി എന്ന നിലയിൽ സാഹിത്യത്തിലെ വലിയ പേരിനൊപ്പം സമൃദ്ധമായിരുന്നു പി കുഞ്ഞിരാമൻ നായർക്ക് നിത്യസഞ്ചാരി എന്ന നിലവിലെ ചീത്തപ്പേര്. കാവ്യസഞ്ചാരിയെക്കുറിച്ച് കേട്ടതിൽ അധികവും ശരിയായിരുന്നില്ല. പിയുടെ മകൾ ലീല ടീച്ചർ മനസ്സു തുറക്കുന്നു. ഇന്ദുകേഷ് തൃപ്പനച്ചി എഴുതുന്നു. മേഘരൂപൻ എന്നായിരുന്നു കവി പി കുഞ്ഞിരാമൻ നായരുടെ വിശേഷണം. ചീത്തപ്പേരാണെങ്കിൽ വേണ്ടത്ര. വീട്ടിൽ വരാത്തയാൾ, ഭാര്യയെയും മക്കളെയും ഓർക്കാത്തയാൾ, കുടിയൻ, ചെല്ലുന്നിടം വീടാക്കുന്നയാൾ, അങ്ങനെ പലതും. കേട്ടത് പലതും ശരിയായിരുന്നെങ്കിലും അങ്ങനെ കേട്ട് കവിയെക്കുറിച്ച് എഴുതിയവരും പ്രസംഗിച്ചവരും സിനിമയെടുത്തവരും കരുതിയതായിരുന്നില്ല അച്ഛനെന്നും ഓർമ്മകളിൽ നിറയുന്ന വേദനയോടെ പറയുകയാണ് പി കുഞ്ഞിരാമൻ നായരുടെ മകൾ ലീല ടീച്ചർ. 95 വയസ്സായി ടീച്ചർക്ക്. പ്രായക്കൂടുതലിൻ്റെ പ്രയാസങ്ങളുണ്ട്. ഒരു കണ്ണിൽ ഇരുട്ട് കൂട് കെട്ടി. ഓർമ്മയും ശരിക്കില്ല. കാഴ്ചയും ഓർമ്മയും പൂർണ്ണമായും കെട്ടുപോകും മുമ്പ് ടീച്ചർക്ക് ഒരാഗ്രഹം ബാക്കിയുണ്ട്. അച്ഛനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി സത്യം എല്ലാവരോടും പറയണം. ടീച്ചർ അടുത്തിടെ അച്ഛനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയല്ലോ. ഈ പ്രായത്തിൽ പുസ്തകം എഴുതാൻ കാരണം സിനിമയിലൂടെയും ചില എഴുത്തുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും കവിയെ വീണ്ടും മോശമായി ചിത്രീകരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയ അച്ഛനെപ്പറ്റി ഇനിയെങ്കിലും എഴുതണമെന്ന് തോന്നിയത്. ഇതുവരെ ഉണ്ടായ എഴുത്തുകളിലെല്ലാം കവി തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു എന്നാണോ എന്ന് പറയാൻ കഴിയില്ല. ചില എഴുത്തുകളിൽ മാത്രം. എഴുതിയവരെയും കുറ്റം പറയാനാകില്ല. അവർക്ക് കിട്ടിയ അറിവ് അങ്ങനെയാകാം. പക്ഷേ എഴുതും മുമ്പ് കവിയുടെ കുടുംബത്തോടൊന്ന് അന്വേഷിക്കാൻ പോലും പലരും തയ്യാറായില്ല. അച്ഛനെക്കുറിച്ച് സിനിമയെടുത്തവരെല്ലാം ലേശം മസാല കൂടി ചേർത്ത് അതിന് കൊഴുപ്പ് കൂട്ടിയതല്ലാതെ സത്യം അന്വേഷിക്കാനൊന്നും മെനക്കെട്ടില്ല. അതാണ് വലിയ സങ്കടം. ടീച്ചർക്ക് കുറെ കൂടി നേരത്തെ എഴുതാമായിരുന്നു. ആലോചിച്ചതാണ്. പലവട്ടം ഒരുങ്ങുകയും ചെയ്തു. അച്ഛനെക്കുറിച്ച് 2 വാക്ക് പറയാമോ എന്ന് പല ചടങ്ങിലും ചോദിക്കുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ വലിയ സാന്നിധ്യത്തെ ചെറിയ പറച്ചിലുകളിൽ ഒതുക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പുസ്തകം എഴുതിയത്. ഞാൻ ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുത്തു പറയുന്നതൊക്കെ മകൾ ജയശ്രീ ഒപ്പമിരുന്ന് എഴുതി കൊടുക്കുകയായിരുന്നു. കുഞ്ഞിരാമൻ നായർ കുടുംബം നോക്കാത്തവനും മദ്യപാനിയുമൊക്കെ ആണെന്നാണല്ലോ പൊതുവെയുള്ള ധാരണ. അതൊന്നും ശരിയല്ല. 10 വർഷത്തോളം അച്ഛനും അമ്മയും കണ്ണൂർ കൂടാളിയിൽ താമസിച്ചിരുന്നു. വന്നും പോയി ഞങ്ങൾ 3 മക്കളും. ഒരു ദിവസം പോലും ഞങ്ങളാരും അച്ഛനെ മദ്യപിച്ച് കണ്ടിട്ടില്ല. തനിച്ചുള്ള താമസത്തിൽ എവിടെ എപ്പോഴോ കൂടെ കൂടിയ ശീലമായിരുന്നിരിക്കണം. എന്തായാലും മദ്യം ഒരിക്കലും അച്ഛൻ്റെ കവിതയെ ബാധിച്ചിരുന്നില്ല. യാത്രകൾ പോകുമ്പോഴും ഒരിക്കലും അമ്മയെ തനിച്ചാക്കിയിട്ടില്ല. ഞാനോ രവിയോ രാധയോ ഇല്ലെങ്കിൽ അയൽപ്പക്കത്തെ 10 വയസ്സുകാരനെ വീട്ടിലാക്കിയിട്ട് അച്ഛൻ പോകുകയുള്ളൂ. കുടുംബമുള്ള കവി തന്നെയായിരുന്നു അച്ഛൻ. അച്ഛന് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. കൂടാളി സ്കൂളിലെ ഒരു സംഭവം ഓർമ്മയിലെ കളിയച്ഛനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്രാഫ്റ്റ് മാഷ് ദീർഘലീവിൽ പോയപ്പോൾ ആ പീരീഡിൻ്റെ ചാർജും കൂടി എനിക്കായി. ആകെ ഒരു വെപ്രാളവും പേടിയും. വീട്ടിലെത്തിയ ഞാൻ അമ്മയോട് സങ്കടം പറഞ്ഞു, അമ്മ അച്ഛനോടും. അവൾക്ക് അതൊക്കെ നന്നായി ചെയ്യാൻ പറ്റുമെന്ന് അച്ഛൻ പറഞ്ഞ മറുപടി എനിക്ക് ഒരുപാട് ആത്മവിശ്വാസം തന്നു. പുരോഗമനവാദിയായിരുന്നു അച്ഛൻ. തീർച്ചയായും അച്ഛന് പെൺകുട്ടികളെക്കുറിച്ച് വലിയ സ്വപ്നമായിരുന്നു. പെൺകുട്ടികൾ പഠിച്ച് ഒരു തൊഴിൽ കണ്ടെത്തി സ്വന്തം കാലിൽ നിൽക്കണമെന്ന് എപ്പോഴും പറയും. കൊടുവായൂരിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൽ കൊണ്ടുപോയി ചേർത്തതും അച്ഛൻ്റെ നിർബന്ധം കൊണ്ടാണ്. വെള്ളിക്കോത്തെ തറവാട്ടിലുള്ളവർ എപ്പോഴൊക്കെയോ പഠനം മുടക്കിയിട്ടുണ്ടോ? അപ്പോഴൊക്കെ അച്ഛനാണ് എല്ലാവരെയും എതിർത്ത് വീണ്ടും എന്നെ സ്കൂളിലേക്ക് അയച്ചിരുന്നത്. എന്നെയും രവിയെയും എഴുത്തിനിരുത്തിയതു മുതൽ നല്ല വിദ്യാഭ്യാസം തന്നത് നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും പുരോഗമനവാദിയായിരുന്നു അച്ഛൻ. അമ്മയോടും വലിയ സ്നേഹമായിരുന്നു. കൂടാളിയിൽ താമസിക്കുമ്പോൾ ഒരിക്കൽ പൂജാമുറി വൃത്തിയാക്കുകയായിരുന്നു അമ്മ. കുടുസുമുറി ആയതുകൊണ്ട് കാറ്റും വെളിച്ചവുമൊന്നും കടക്കില്ല. ആ മുറിയുടെ വാതിൽ ഉള്ളിൽ നിന്ന് അടച്ചാൽ പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും തള്ളി തുറക്കണം. അമ്മ അറിയാതെ വാതിലടച്ചു. ഉള്ളിൽ ചന്ദ്രത്തിരിയുടെയും മറ്റും പുകയുള്ളതിനാൽ അമ്മയ്ക്ക് കടുത്ത ശ്വാസം മുട്ടൽ വന്നു. കുറേ നേരം വാതിൽ മുട്ടി വിളിച്ചെങ്കിലും അച്ഛൻ കുളിമുറിയിലായിരുന്നു. കുളി കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ പൂജാമുറിയുടെ വാതിൽ തുറന്നപ്പോൾ അമ്മ ബോധമില്ലാതെ കിടക്കുകയാണ്. അമ്മയുടെ മുഖത്ത് അച്ഛൻ വെള്ളം തളിച്ചു. ബോധം വന്ന് കണ്ണുകൾ തുറന്നപ്പോൾ അമ്മ കണ്ടത് തന്നെ മടിയിൽ കിടത്തി നെഞ്ചു തടവി കുഞ്ഞുങ്ങളെപ്പോലെ വാവിട്ട് കരയുന്ന അച്ഛനെയാണ്. ഭർത്താവിനെ എപ്പോഴും അടുത്ത് കാണുക എന്നത് ഏത് ഭാര്യയുടെയും മോഹമായിരിക്കുമല്ലോ. കവിയാണെങ്കിൽ നിത്യസഞ്ചാരിയും. ഒരു സന്ധ്യയ്ക്കുണ്ട്. വെള്ളിക്കോത്തെ വീട്ടിലേക്ക് ഫോട്ടോഗ്രാഫറെയും കൂട്ടി ധൃതിയിൽ വരുന്നു അച്ഛൻ. നമുക്കെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അമ്മ കുറെ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അച്ഛൻ വിട്ടില്ല. ഇനി തനിക്ക് എന്നെ കാണാൻ തോന്നുമ്പോൾ ഈ ഫോട്ടോയിലേക്ക് നോക്കിയാൽ മതിയല്ലോ എന്നൊരു തമാശയും പറഞ്ഞു. അച്ഛൻ്റെ പ്രകൃതി സഹജീവി സ്നേഹത്തെക്കുറിച്ച്, പൂമ്പാറ്റയോട് കിളിക്കുഞ്ഞിനോട് ഒക്കെ തോന്നുന്ന സ്നേഹമാണ് എനിക്ക് നിന്റെ മക്കളോട് എന്ന അച്ഛൻ്റെ വാക്യം പ്രശസ്തമാണ്. അതിൽ തന്നെ ഉണ്ടല്ലോ അച്ഛൻ്റെ പ്രകൃതി സ്നേഹവും. കൂടാളിയിലെ വീട്ടിലെ ഇടനാഴിയിലെ ജനലുകളിൽ ഇരു കൈകൊണ്ടും പിടിച്ച് താഴത്തെ ജനൽപ്പടിയിൽ ഒരു കാൽ കയറ്റി വെച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അച്ഛൻ്റെ ശീലം നല്ല ഓർമ്മയുണ്ട്. അവിടെ നിന്നാൽ തൊടിയും കുളവും അതിനപ്പുറത്ത് പാടവും ഒക്കെ കാണാം. അച്ഛനെ സംബന്ധിച്ച് പ്രകൃതിയിലെ സകല ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഭൂമിയിലുള്ളതെല്ലാം. അതുകൊണ്ടാണല്ലോ വീട്ടിൽ ഞങ്ങൾക്ക് കഴിക്കാൻ ഉണ്ടാക്കി വെക്കുന്നതൊക്കെ തൊടിയിൽ ആർക്കെങ്കിലും കെട്ടിയിട്ട് പോയ പശുവിന് കൊണ്ട കൊടുക്കുന്നതും ശർക്കരയും മുട്ടയും ഒക്കെ വാങ്ങി ഉറുമ്പുകൾക്ക് തിന്നാൻ ജനൽപ്പടിയിൽ വയ്ക്കുന്നതും. അമ്മയുടെ തറവാടായ പൊന്മള വടയക്കളം വീടിനെക്കുറിച്ച്, മിക്ക ദിവസങ്ങളിലും അവിടെ കലാ സാഹിത്യ രാഷ്ട്രീയ ചർച്ചകളുണ്ടാകും. അവിടുത്തെ മുത്തശ്ശിയും വലിയമ്മമാരും അമ്മാവന്മാരുമൊക്കെ വലിയ സംസാരപ്രിയരായിരുന്നു. നടുത്തളത്തിലും ഉമ്മറത്തിലുമൊക്കെ തമാശ പറയാനും മറ്റുമായി എന്നും എല്ലാവരും ഒന്നിച്ചുകൂടും. വലിയ കമ്മ്യൂണിസ്റ്റ് ബോധമുള്ളവരായിരുന്നു വടയക്കളം തറവാട്ടുകാർ. ഞാൻ EMSന്റെ ഫോട്ടോ ആദ്യം കാണുന്നത് തറവാട്ടിലെ നടുത്തളത്തിന്റെ ചുവരിലാണ്. ഇടയ്ക്ക് കുറച്ച് മാത്രം സംസാരിക്കുക എന്നല്ലാതെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്ന ശീലമുണ്ടായിരുന്നില്ല അച്ഛന്. തിരുവനന്തപുരത്ത് CP സത്രത്തിലായിരുന്നല്ലോ അച്ഛന്റെ മരണം. അച്ഛനെ അവസാനമായി കണ്ടത് ഓർമ്മ വല്ലതും. മരിക്കുന്നതിന് 3-4 മാസം മുമ്പ് അച്ഛൻ വെള്ളിക്കോത്ത് വീട്ടിൽ വന്നിരുന്നു. യാത്ര പറഞ്ഞ് പടി കടക്കുന്നതിന് മുമ്പ് അമ്മ ചോദിച്ചു, ഇനിയെപ്പോഴാ? അതിന് തികച്ചും നിർവികാരതയോടെയാണ് അച്ഛൻ മറുപടി പറഞ്ഞത്, നമ്മളൊക്കെ വഴിപോക്കരല്ലേ, എന്താ ഏതാ എന്നൊക്കെ എങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞു പോയതാണ് അച്ഛൻ. ആ ഇടയ്ക്ക് തന്നെ ഒരു ദിവസം അമ്മ കൂടാളിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും വന്നിരുന്നു. അന്ന് എൻ്റെ മകൾ ജയശ്രീ കൈക്കുഞ്ഞാണ്. അമ്മ കുഞ്ഞിനെയും എടുത്ത് പടി കടന്ന് ഉമ്മറത്തേക്ക് വരികയായിരുന്നു. ഞാൻ കുളിമുറിയിലും വായ നിറയെ ചിരിച്ചുകൊണ്ട് എൻ്റെ മടിയിൽ വെച്ചു തരൂ ലക്ഷ്മി എന്ന് പറഞ്ഞ് മോളുടെ കുഞ്ഞിക്കാലുകളെടുത്ത് സ്വന്തം തലയിൽ വെക്കുന്ന അച്ഛനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഉമ്മറത്തേക്ക് വന്നത്. അമ്മ അച്ഛൻ്റെ മടിയിൽ കുഞ്ഞിനെ കിടത്തിക്കൊടുത്തു. അപ്പോൾ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി അച്ഛൻ പറയുകയാണ്, ഓർത്തില്ല ലക്ഷ്മി, ഓർത്തില്ല, തന്നെ ഇപ്പോൾ കൂടുതൽ ആവശ്യം കുഞ്ഞിനാണ്. ഞാൻ ഇനി ഒരിക്കൽ വരാം തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ. പിന്നീട് ഒരിക്കലും അമ്മയെ അച്ഛൻ്റെ അടുത്തേക്ക് അയക്കാൻ കഴിയാതെ പോയല്ലോ എന്ന സങ്കടം ഇന്നും എന്നെ നീറ്റുന്നുണ്ട്. അച്ഛൻ്റെ ഭൗതിക ശരീരം കാണാൻ അമ്മ പോയില്ലല്ലോ. അച്ഛൻ്റെ മൃതദേഹം കാണാൻ തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിലേക്ക് അമ്മ പോയില്ല. വെള്ളിക്കോത്തെ വീടിൻ്റെ പൂമുഖത്ത് തൂണിഞ്ചാരി ഒരേ ഇരിപ്പായിരുന്നു. അവസാന യാത്ര പറയുന്ന നേരത്ത് അച്ഛൻ്റെ മുഖമുണ്ടായിരുന്ന നേരിയ മന്ദഹാസത്തിന് പകരം നിശ്ചലമായ ആ മുഖം ഇനി കാണേണ്ട എന്ന ഉറച്ച തീരുമാനമായിരുന്നു അതെന്ന് തോന്നുന്നു. ലേഖകൻ്റെ ഫോൺ നമ്പർ 9072101019.